കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം വചന പഠനത്തിനായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുന്നല്ലോ. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്ന് വീണ്ടും നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഗലാത്യലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം, ഗലാത്യർ 5:22. ഇവിടെ ആത്മാവിന്റെ ഫലത്തിന്റെ ഒരു വിശദമായ ലിസ്റ്റ് നമുക്കിവിടെ കാണുവാൻ നമുക്ക് സാധിക്കുന്നു. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളിലും ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള സവിശേഷമായ ഗുണങ്ങളാണ് നമ്മൾ ഈ വാക്യത്തിൽ വായിച്ചത്. വരങ്ങൾ എന്ന് പറയുന്നത് ദൈവാത്മാവ് തനിക്കിഷ്ടമുള്ളതുപോലെ പകത്തു കൊടുക്കുന്നതാണ്, ദൈവാത്മാവ് കൊടുക്കുന്നതാണ്. അത് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, നമുക്കത് ആഗ്രഹിക്കാം, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, അതിനെ തുച്ഛീകരിക്കരുത്. അതിനെ നമ്മൾ പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മളെപ്പോഴും സജ്ജരായിരിക്കണം. എങ്കിലും അത് നൽകുന്നത് ദൈവാത്മാവിന്റെ ഹീരമനുസരിച്ചാണ്. എന്നാൽ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതിൽ സ്നേഹം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ചു. രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത് സ്നേഹം, സന്തോഷം. രണ്ടാമത് ഈ സന്തോഷം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തെയല്ല ഇവിടെ പറയുന്നത്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോഴും ഒരു ദൈവ പൈതലിൽ കാണുന്ന ആ സന്തോഷത്തെയാണ് ആ ഫലം കൊണ്ടുണ്ടാകുന്നത്. ഒരാൾക്ക് ഭൗതികമായ നന്മകളോ വിജയമോ അനുഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ സന്തോഷമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. സാധാരണക്കാരനായ മനുഷ്യനും അതുണ്ടാകും. എന്നാൽ ആത്മാവിന്റെ ഫലത്തിലുള്ള സന്തോഷമെന്ന് പറയുന്നത്, ആത്മാവിന്റെ ഫലം കൊണ്ടുള്ള സന്തോഷമെന്ന് പറയുന്നത്, കാര്യങ്ങളെല്ലാം എതിരായിരിക്കുമ്പോഴും മറ്റുള്ള ആളുകൾക്ക് സന്തോഷിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോഴും നമുക്ക് സന്തോഷിക്കുവാനുള്ള അവസ്ഥയാണ് അവിടെ സന്തോഷമെന്ന് പറയുന്നത്. സന്തോഷം, അത് കഴിഞ്ഞിട്ട് സമാധാനം. സമാധാനവും അത് തന്നെയാണ്, ലോകത്തിലുള്ള സമാധാനമല്ല, സാഹചര്യങ്ങളെ ആശ്രയിച്ചുള്ള സമാധാനമല്ല, എന്തെങ്കിലും ഘടകങ്ങളെ ആശ്രയിച്ചുള്ള സമാധാനമല്ല, മറിച്ച് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു എന്ന് പറയുന്ന സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം, ആ സമാധാനത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്നേഹം, സന്തോഷം, സമാധാനം, ഈ മൂന്ന് കാര്യങ്ങളും ഈ ആത്മാവിന്റെ മൂന്ന് ഫലങ്ങളും നമ്മൾ അനുഭവിക്കുന്നതാണ്, നമ്മൾ തന്നെ അനുഭവിക്കുന്നതാണ്. ഒരു വ്യക്തിയിൽ കാണേണ്ടതായിട്ടുള്ള ഫലമാണിത് മൂന്നും: സ്നേഹം, സന്തോഷം, സമാധാനം. നമുക്ക് നമ്മളോട് സ്നേഹമുള്ളവരായിരിക്കുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയും. നമുക്ക് നമ്മളോട് സമാധാനം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സമാധാനപ്പെടുത്തുവാൻ, സ്വാന്തനപ്പെടുത്തുവാൻ, സമാധാനപരമായി ഇടപെടുവാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവരോട് കൂടുതൽ നമുക്ക് സന്തോഷകരമായിരിക്കാൻ കഴിയുന്നത് നമ്മൾക്ക് തന്നെ ആ സന്തോഷമുള്ളപ്പോഴാണ്. അടുത്തതായിട്ട് ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇവ മൂന്നും മറ്റുള്ള കൂട്ടു സഹോദരന്മാരിലേക്ക് ഒഴുകിച്ചെല്ലേണ്ടതാണ്. ഞാൻ ആദ്യമേ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചല്ലോ, ആത്മീയത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാകുന്നതോടെ കൂട്ടു സഹോദരന്മാരോടും സഹജീവികളോടുമുള്ള നമ്മുടെ ബന്ധം കൂടുതൽ കൂടുതൽ ശക്തമായി വരികയും നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നത് ദീർഘക്ഷമ, ദയ, പരോപകാരം. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നവരായിരിക്കണം, വാശിയുള്ളവരായിരിക്കണമെന്നല്ല ആത്മാവിന്റെ ഫലം. വാശിയുള്ളവരായിരിക്കാൻ പാടില്ല. വാശി വരുമ്പോൾ അവിടെ പിശാച് പ്രവർത്തിക്കും. ദുർവാശി ദൈവികമല്ല, ദുർവാശി ഒരിക്കലും ആത്മാവിന്റെ ഫലമല്ല. നമ്മുടെ ജീവിതത്തിൽ സൗന്ദര്യ പിണക്കങ്ങൾ വരാം, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുക മനുഷ്യരെന്നുള്ള നിലയിൽ സ്വാഭാവികമാണ്, അത് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. എന്നാൽ അവയൊക്കെ ഒരാത്മീകമായ മനസ്സോടുകൂടി തന്നെ അതിനെ നേരിടാനും അവയെ ക്ലിയർ ചെയ്യാനും അവയെ ബോധ്യപ്പെടുത്താനുമുള്ള ഒരു ആത്മീകമായ സ്പിരിച്വൽ മൈൻഡ്, ഒരു ആത്മീകമായ മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ വായിക്കുന്നത് സമാധാനം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഏത് കാര്യം വരുമ്പോഴും പ്രിയരെ, ആത്മാവ് നമ്മളിൽ ഉണ്ടോ എന്ന് കാര്യം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. യോശുവയും കാലേബിനെയും കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവൻ എന്റെ ദാസനായ കാലേബോ അവനെനിക്ക് വേറെ ഒരു സ്വഭാവമുള്ളവനാണ്. കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് ശരിക്കും മനസ്സിലാകുന്നത്. അതുവരെ നമ്മൾ ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മളോട് ആളുകൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ എന്താണെന്ന് മനസ്സിലാകുന്നത്. നമുക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യം നമ്മളെ ആളുകൾ പ്രൈസ് ചെയ്യുമ്പം നമ്മളും അവരെ അംഗീകരിക്കും. നല്ലതായിരിക്കുന്നു നീ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് സന്തോഷം തോന്നും. താങ്ക് യു എന്ന് നമുക്ക് പറയാൻ ഒരു വിഷമവുമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നീ ചെയ്തത് തെറ്റായിപ്പോയി, നീ ചെയ്തത് ശരിയായിപ്പോയി, ഇല്ല നീ അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് അതിനെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു ടീച്ചബിൾ മൈൻഡ്, ആരെങ്കിലും വെറുതെ നമ്മളെ കൊച്ചാക്കുന്നതിനെയല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു വ്യത്യസ്തനായ വ്യക്തിയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഞാൻ പറയുന്നത് നമ്മൾ പരിപൂർണരായിരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് മനുഷ്യരെന്നുള്ള നിലയിലുള്ള എല്ലാ അപൂർണതകളും നമുക്കുണ്ടായിരിക്കാം, പക്ഷേ പൂർണതയിലേക്ക് ചെല്ലാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഈ ലോകത്തിൽ നമ്മൾ സാധാരണക്കാരായ മനുഷ്യർ തന്നെയാണ്. എന്നാൽ കാൺമീന്നാൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് എത്ര വലിയ അവകാശം നൽകിയിരിക്കുന്നു എന്നുള്ള വലിയൊരു അവകാശം കൂടി നമുക്കുണ്ട്. നമ്മൾ മനുഷ്യരായിരിക്കുമ്പോൾ തന്നെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളും ഉടമകളും കൂടെ ആയിരിക്കണം. നമ്മൾ മനുഷ്യരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ലോകത്തിന്റെ വെളിച്ചവും കൂടെ ആയിരിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരിലേക്ക് നമ്മുടെ നല്ല സ്വഭാവങ്ങൾ ഒഴുകി ചെല്ലുവാനിടയായിരിക്കണം. സമാധാനം, മറ്റുള്ളവരോട് സമാധാനപരമായിട്ട് നമ്മൾ ഇടപെടുവാൻ കഴിയണം. സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, മറ്റുള്ളവർക്ക് ദയ, മറ്റുള്ളവരോടൊരു ഒരു ദയ നമുക്കുണ്ടാകണം. ഞാനത് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. മറ്റുള്ളവരെ കുറിച്ച് കർത്താവ് പലപ്പോഴും അപ്പം നുറുക്ക് ശിഷ്യന്മാർക്ക് കൊടുത്തു, പല അത്ഭുതങ്ങളും ചെയ്തു. അതിന്റെ എല്ലാ ആദ്യം ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, അവൻ അവരെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. എ കമ്പാഷനേറ്റ് ഹേർട്ട്, ഒരു മനസ്സലിവുള്ള ഹൃദയം കർത്താവിനുണ്ടായിരുന്നു. ആ മനസ്സലിവുള്ള ഹൃദയത്തിൽ നിന്നാണ് ബാക്കി കാര്യങ്ങൾ വന്നത്. പ്രിയരെ, നമ്മുടെ ഹൃദയങ്ങൾ കല്ലുപോലെ ആയിരിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവരോട് ദയയായിട്ട് പെരുമാറുന്ന, മറ്റുള്ളവരോട് ദയയോടെ സംസാരിക്കുന്ന, മറ്റുള്ളവരോട് ദയയോടെ ഇടപെടുന്ന ഒരു നമ്മളെക്കാൾ ദൈവകൃപ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റസിലുള്ളവർക്ക് കൈകൊടുക്കുന്നതും അവരെ എന്റർടൈൻ ചെയ്യുന്നതുമല്ല. നമ്മളെക്കാൾ ഉയർന്ന ഒരാളെ കൈകൊടുക്കുന്നതും എന്റർടൈൻ ചെയ്യുന്നതും കെട്ടിപ്പിടിക്കുന്നതുമല്ല. മറിച്ച് കൃപയെന്ന് പറയുന്നത് ഉയർന്ന തലത്തിൽ നിന്ന് താഴേക്കൊഴുകി വരുന്നതാണ്. നിങ്ങളെക്കാൾ താഴ്ന്ന ഒരാളെ നിങ്ങൾക്ക് സ്നേഹിക്കുവാനും അയാളോട് ദയയായിട്ട് ഇടപെടുവാനും കഴിയുന്നെങ്കിൽ നിങ്ങളിൽ ആ ദൈവത്തിന്റെ ആത്മാവുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത് ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുന്നതാണ്. നമുക്ക് വിദ്യാഭ്യാസം കൂടുതലാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് തലക്കന്നത്തോടെ ഇരിക്കുവാനല്ല, കുറഞ്ഞു പോയ ഒരാളിന്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുവാൻ നമുക്ക് കഴിയണം. നമുക്ക് സമ്പത്ത് കൂടുതലുണ്ടെങ്കിൽ സമ്പത്തുള്ള ഒരാളിനെ മാത്രം, അയാളോട് മാത്രം ഇടപഴകുവാനല്ല, സമ്പത്ത് കുറഞ്ഞ ഒരാളിനോട് കൈകൊടുക്കുവാനും അയാളോട് സഹകരിക്കുവാനും നമുക്ക് സാധിക്കണം. ഇടപാടുകളിൽ വൈകല്യങ്ങൾ ഉണ്ടായിരിക്കാം, സംസാരങ്ങളിൽ വൈകല്യങ്ങൾ അവരിൽ ഉണ്ടായിരിക്കാം, അതൊക്കെ ശരിയായിരിക്കാം. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് ആ ആളിനോട് ദയയോടെ പരോപകാരത്തോടെ ഇടപെടുന്ന ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. പരോപകാരം അവിടെ പറയുന്നത് ദയ നമുക്കുണ്ടായിരിക്കണം. അത് മറ്റുള്ളവരിലേക്ക് ഒഴുകി ചെല്ലുക. അപ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ആത്മാവുണ്ട്. ആ ആത്മാവിന്റെ റിഫ്ലക്ഷൻസ്, പ്രതിഫലനം മറ്റുള്ളവരിലേക്ക് ഒഴുകി ചെല്ലുന്നു. അടുത്ത് പറയുന്ന മൂന്ന് ഫലമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയ ജയം, ഇത് മൂന്നും ഉണ്ടാവണം. സൗമ്യതയുണ്ടാവണം. സൗമ്യത എന്ന് പറയുന്നത് സ്തോത്രം, സൗമ്യത എന്ന് പറയുന്നത് നമ്മൾ അഭിനയിക്കുന്നതല്ല, വളരെ ശാന്തമായി നമ്മൾ വർത്തമാനം പറയുന്നതല്ല, പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നതല്ല, നമ്മൾ മാന്യമായ നിലയിൽ വർത്തമാനം പറയണം. ഓരോരുത്തർക്കും ഓരോ നേച്ചറുണ്ട് സംസാരിക്കുന്നതിൽ. ഞാൻ സംസാരിക്കുന്നത് പോലെയല്ല നിങ്ങൾ സംസാരിക്കുന്നത്. ചിലർ ഫാസ്റ്റായിട്ട് സംസാരിക്കും, ചിലർ സ്ലോ ആയിട്ട് സംസാരിക്കും, ചിലർ വളരെ അട്രാക്റ്റീവ് ആയിട്ട് സംസാരിക്കും, ചിലർ ഇച്ചിരി റഫായിട്ട് ആയിരിക്കും, പക്ഷെ മനസ്സിലൊന്നും കാണത്തില്ല. ഇതൊക്കെ അങ്ങനെ പല നിലകളിൽ, ചിലർ വളരെ ഒത്തിരി അങ്ങ് ഔട്ട്സ്പോക്കൺ ആയിരിക്കും, പടപടാന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആളുകൾ മിണ്ടത്തില്ല, തരം വരുമ്പം വായി വരുന്നതെല്ലാം വിളിച്ചു പറയും. അപ്പൊ ഇങ്ങനെ പല ടൈപ്പിലുള്ള ആളുകളുണ്ട്. അപ്പോ നമ്മളിതിൽ ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാനുള്ള അവകാശമില്ല. പക്ഷേ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ അടുത്ത സ്വഭാവം, ആ ക്രിസ്തീയ സ്വഭാവം, സൗമ്യത നമ്മളിൽ വേണം. സൗമ്യത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സൗമ്യത ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാണ് നമ്മൾ. സൗമ്യത, ലോകത്തിൽ സൗമ്യത വേണം നമുക്ക്. നമുക്കൊരു ഒരു സൗമ്യത ഉള്ളവരായിരിക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? ഇന്ദ്രിയ ജയം നമുക്ക്. വിശ്വസ്തത എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. വിശ്വസ്തത എന്ന് പറയുന്നത് എന്തിലായി വിശ്വസ്തത? എല്ലാ കാര്യത്തിലും വിശ്വസ്തത. ടൈമിൽ വിശ്വസ്തത വേണം. 10 മിനിറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞാൽ 12 മിനിറ്റ് പ്രസംഗിച്ചാൽ അവിശ്വസ്തതയാ. ഞാൻ 4 ദിവസം ഇവിടെ ക്ലാസ് എടുത്തല്ലോ, 5 മിനിറ്റിന് മുമ്പ് നിർത്തിയില്ലേ? വിശ്വസ്തതയുടെ ഒരു ഭാഗമാണ്. പ്രോഗ്രാം കിട്ടാൻ ചെയ്തതല്ല. അതുപോലെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ടൈമിൽ വിശ്വസ്തത വേണം, ജോലിയിൽ വിശ്വസ്തത വേണം. പേടിച്ച് കൃത്യസമയത്ത് ജോലിക്ക് ചെല്ലുന്നതല്ല വിശ്വസ്തത. വിശ്വസ്തതയുടെ ഒരു ഭാഗമായിട്ടിരിക്കണം. പ്രിയരെ, വിശ്വസ്തതയോടെ കാര്യങ്ങൾ ചെയ്താൽ ദൈവം ഒരിടത്ത് നമുക്ക് ഒരു ഗുണവും ഇല്ലെങ്കിലും വേറൊരിടത്ത് ഏതിലേക്കുടെങ്കിലും ഒരു നന്മ നമുക്ക് വരും. വിശ്വസ്തരായിരുന്നാൽ മതി. എവിടെ കൂടെ ആ വിശ്വസ്തത, ആ നന്മ വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എവിടെയെങ്കിലും ആ വിശ്വസ്തത നമുക്ക് കിട്ടും. കുടുംബത്തിൽ വിശ്വസ്തരായിരിക്കും, കുഞ്ഞുങ്ങളോട് വിശ്വസ്തരായിരിക്കണം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിശ്വസ്തരായി, എല്ലാ ഏരിയകളിലും നമ്മൾ ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തത വന്ന് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വേണ്ട ഒരു സംഗതിയാണ് എന്തെന്ന് പറയുന്നത്? ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സെൽഫ് കൺട്രോൾ. ചില ആളുകൾ പറഞ്ഞാൽ കേട്ടിട്ടില്ലേ, ദേഷ്യം വന്നാൽ പിന്നെ ഞങ്ങളുടെ അച്ഛനെ പിടിച്ചാ കിട്ടത്തില്ല. സ്ത്രീകളെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവള് നല്ല കൊച്ച, പക്ഷെ ദേഷ്യം വന്ന പിശാച് പോലാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും. ശരിയായിരിക്കാം, പക്ഷെ സെൽഫ് കൺട്രോൾ. എന്തുവായി സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്? സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിനെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ പറയുന്നിടത്ത് നമുക്ക് നിർത്തണം. നമുക്ക് ദേഷ്യം വരും, ഭയങ്കര ദേഷ്യം വരും ചിലപ്പോൾ, പക്ഷെ അപ്പോഴും ഒരു ഒരു പരിധിക്കപ്പുറത്ത് നമ്മൾ പോകരുത് നമ്മുടെ ദേഷ്യം. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ നമുക്ക് പറയാവുന്ന വാക്കുകളുണ്ട്, ആ വാക്കുകളെ നമ്മൾ ഉപയോഗിക്കാം. അതേതൊക്കെയാ പാസ്റ്ററേ? ഒരു ലിസ്റ്റ് തരാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. ഇത് മാത്രം നിങ്ങൾ പറഞ്ഞാട്ടെന്ന് പറയാനൊക്കില്ല. പക്ഷെ നമ്മൾ ന്യായമായ ആ നിലയിൽ നമുക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം. സെൽഫ് കൺട്രോൾ. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ ഞാൻ ഒരു സംഗതി, നമുക്ക് ഒരു വരവും ഇല്ലെങ്കിലും ഇന്ദ്രിയ ജയം ഉണ്ടായിരിക്കണം. ഞാനും ഓർത്തഡോക്സിലെ ഒരു വൈദികനും കൂടെ ഒരു സ്കൂളിന്റെ ആനിവേഴ്സറിക്ക് പ്രസംഗിക്കാൻ പോയി. ഞങ്ങൾ രണ്ടുപേരുമാണ് ഗസ്റ്റ് സ്പീക്കർ, പെന്തിക്കോസുകാരൻ പാസ്റ്ററും ഓർത്തഡോക്സ് വൈദികനും. അപ്പൊ അദ്ദേഹം കാറിന്റെ ഒരു സൈഡിലിരിക്കുന്നു, ഞാൻ കാറിന്റെ ഇങ്ങേ സൈഡിലിരിക്കുന്നു, ഞങ്ങൾ വർത്തമാനം പറഞ്ഞു പോവാ. അപ്പൊ ആ വൈദികൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നല്ല ആളുകളാണ്, നിങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ എന്തൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു മിക്കവാറും അടുത്ത കൺവെൻഷന് ഇദ്ദേഹം മിക്കവാറും സാക്ഷി പറയാൻ പെന്തിക്കോസ് സഭകളുടെ ഏതെങ്കിലും സ്റ്റേറ്റ് കൺവെൻഷനുകളിൽ കാണുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. ഈ പുള്ളി സ്നാനപ്പെടും, അടുത്ത ഒരു അച്ഛനെ കൂടെ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ച് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പം ഇദ്ദേഹം പെട്ടെന്ന് പറയുക, നിങ്ങൾക്ക് വരവുമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു വിവരവും ഇല്ലെന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ വരവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഇല്ലെന്നാ പറയുന്നേ? വിവരമില്ലെന്ന്. നിങ്ങൾക്ക് ഒരു വരവും വേണ്ട, നിങ്ങൾക്ക് വിവരം ഉണ്ടായാൽ മതി കേട്ടോ. അദ്ദേഹം അതിന് പറഞ്ഞതിന് ചില കാരണമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ വിവരം മെഷർ ചെയ്യുന്ന ഏറിയകളുണ്ട്. ഞാൻ ചോദിച്ചു, ഏതൊക്കെയാ വെച്ചാ? ഒന്ന്, നിങ്ങൾ കല്യാണത്തിന് നിങ്ങൾ അനുമോദനം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ അനുശോചനം പറയും. മരണത്തിന് നിങ്ങൾ അനുശോചനം പറയാൻ പറഞ്ഞാൽ അനുമോദനം പറയും. അദ്ദേഹം കണ്ടുപിടിച്ചതാ. ഞാൻ നോക്കിയ ഉടനെ ഒരു പരിധി വരെ ശരിയാ, ഓക്കെ, ആ ഭാഗം നിങ്ങൾക്ക് ബാധകമല്ല, ശുശ്രൂഷകന്മാർക്കായിട്ടുള്ളത് ആ ബാധകം, അതുകൊണ്ട് ഞാൻ അങ്ങ് വിടുക. പക്ഷെ ഇങ്ങനെ ഉള്ള ഈ സ്വഭാവം, ഇത് ഒരിടത്തു നിന്ന് തുടങ്ങി, സ്നേഹത്തിൽ തുടങ്ങി, ഒരു ഓറഞ്ചിന്റെ ഷെല്ല് പോലെ, ഒരു ഓറഞ്ചിന്റെ തൊലി കവർ ചെയ്തിരിക്കുന്നത് പോലെ, ഒരിടത്തു നിന്ന് തുടങ്ങി അടുത്ത സ്നേഹത്തിൽ തുടങ്ങി അത് കവർ ചെയ്ത് അടുത്തത് വന്നത് ലോക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഇന്ദ്രിയ ജയം കൊണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ആത്മീക ജീവിതത്തിന്റെ ഒരു വശങ്ങളും പൊളിഞ്ഞു കിടക്കാൻ പാടില്ല. ചിലർക്ക് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമില്ല, അടുത്ത സാധനം കാണത്തില്ല. അടുത്ത ആൾക്ക് അടുത്ത മൂന്നെണ്ണം കാണും, അടുത്ത മൂന്നെണ്ണം കാണത്തില്ല. അങ്ങനല്ല, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്നേഹത്തിൽ തുടങ്ങി ഇന്ദ്രിയ ജയത്തിൽ അവസാനിക്കണം. സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, നമ്മളോടുള്ള സ്നേഹം, ഇതെല്ലാം വന്നിട്ട് ഇന്ദ്രിയ ജയം വരുമ്പോൾ സ്തോത്രം, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഒരു നിയന്ത്രണം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ട്. ഗലാത്യ ലേഖനം 5:21 അവിടെ നമ്മൾ വായിക്കുമ്പോൾ, ഈ പ്രവർത്തിക്കുന്നവരിൽ ഒന്നും എന്തില്ല? ദൈവത്തിന്റെ പ്രവൃത്തി ഇല്ല. ഗലാത്യ ലേഖനത്തിൽ 5:21 അതിന്റെ 23:5 പറയുന്നുണ്ട്, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ. നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ ആയിരിക്കണം? ആത്മാവിനാലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആത്മാവ് നിരന്തരം നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടായിരിക്കണം. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ, നമ്മൾ എവിടെയായിരുന്നാലും ആത്മാവ് വേണം നമ്മളെ നിയന്ത്രിക്കുവാൻ. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ, ആ ആത്മാവിനാൽ നമ്മൾ ജീവിക്കുന്നു എങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു വ്യത്യസ്തരായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ആത്മാവ് നമ്മളെ ജീവിക്കുന്നുവെങ്കിൽ നമ്മളൊരു വ്യത്യസ്തനായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കും. ആ വ്യത്യസ്തത്തെ ഉടമയായിരിക്കുമ്പോൾ ഈ ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരായിരിക്കും? പരിശുദ്ധാത്മാവായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് പറയും നമ്മൾ എവിടോട്ട് പോകണം, എവിടോട്ട് പോകരുത്, എന്ത് ചെയ്യണം. ആത്മാവ് തുണ നിൽക്കുന്നു, ആത്മാവ് ഗൈഡ് ചെയ്യുന്നു, ആത്മാവ് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. എങ്ങനെയുള്ള ഒരാൾക്ക്? ആത്മാവിനാൽ ജീവിക്കുന്ന ഒരാൾക്ക്. ആത്മാവിനാൽ ജീവിക്കുമ്പോൾ ആത്മാവ് ആ വ്യക്തിയെ നിയന്ത്രിക്കുവാൻ തുടങ്ങുന്നു. എന്റെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ എനിക്ക് വന്നുവിടാമായിരിക്കാം, പക്ഷേ അതുപോലും ആത്മാവ് സ്പഷ്ടമായി, വ്യക്തമായി ആത്മാവ് എന്നെ മറ്റൊന്നിലേക്ക് നയിച്ചു വിടുകയാണ്. നമ്മുടെ ഇഷ്ടം ചിലത് സാധിക്കാതെ വരുമ്പോഴും കാര്യങ്ങൾ പ്രതികൂലമായി മാറുമ്പോഴും അവൻ നിങ്ങളെ തിരസ്കരിച്ചു കളയുകയല്ല, പരിശുദ്ധാത്മാവ് മറ്റൊരു വഴിയിലേക്ക് നിങ്ങളെ റീഡയറക്റ്റ് ചെയ്തു വിടുകയാണ്, ഡൈവേർട്ട് ചെയ്തു വിടുകയാണ്. റോഡുകൾ ഡൈവേർഷൻ കണ്ടിട്ടില്ലേ? ഡൈവേർഷൻ ബോർഡ്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ നടക്കാതെ വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് തോന്നി ദൈവം നിങ്ങളോട് ഇടപെടുന്നില്ല എന്ന്, അല്ല, അവൻ നിങ്ങളെ ഡൈവേർട്ട് ചെയ്തു വിടുകയാണ്. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഡൈവേർട്ട് ചെയ്തു വിടുമ്പോൾ ആ ഡൈവേർട്ട് ചെയ്യുമ്പോൾ ദൈവാത്മാവ് നമ്മളെ നിയന്ത്രിക്കുകയാണ്. ദൈവാത്മാവ് നമ്മളെ മറ്റൊരു സ്ഥലത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുകയാണ്. ദൈവാത്മാവ് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ചിലത് ആഗ്രഹിച്ചു, പക്ഷേ ദൈവാത്മാവ് അതിനപ്പുറത്ത് ഏറ്റവും നല്ല ഒന്നിലേക്ക് ദൈവാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടും നടത്തിക്കൊണ്ടും പോകുകയാണ്. ഭക്തനായ ഒരു മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ പല ആഗ്രഹങ്ങളും സാധിക്കാതെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആത്മാവിനില്ല എന്ന്. എന്നാൽ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി എന്റെ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാത്തപ്പോഴും ആത്മാവിനെ മഹത്വമായതിലേക്കും ശ്രേഷ്ഠമായതിലേക്കും നയിക്കുകയായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകൽക്കാലത്ത് ഈ ക്ലാസ്സിൽ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിയന്ത്രിക്കുന്നത് നിങ്ങൾ മാത്രമല്ല. നിങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ രൂപപ്പെടുത്താം, നിങ്ങൾക്ക് പ്ലാനുകൾ ഉണ്ടാക്കാം, നിങ്ങൾക്ക് ബജറ്റ് ഉണ്ടാക്കാം, പക്ഷേ അതെല്ലാം നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കണം. നമുക്ക് പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന് അത് മുഴുവൻ നിയന്ത്രിക്കുവാൻ നമ്മൾ അവസരം കൊടുക്കണം. ഏതെങ്കിലും ഒരു മേഖലയല്ല, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു വശമല്ല, എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പ്രവർത്തനം കാണുവാൻ ദൈവത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. ആ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുകയും നമ്മളെ നടത്തുകയും ചെയ്യുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മളിൽ. രണ്ട്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി. മൂന്ന്, പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നു എങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്? യെസ് സഹോദര, താങ്കളിലൂടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയും. സഹോദരി, താങ്കളിലൂടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് ഒരു ദിവ്യ ദൈവത്വമുള്ള ശക്തിപ്പെടുത്തുന്ന ഒരു ആശ്വാസകനാണെങ്കിലും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ വ്യക്തികളെ ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ വ്യക്തികളെ ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ഞാനും നിങ്ങളും ഏൽപ്പിച്ചു കൊടുക്കണം. ഞാനും നിങ്ങളും ഒരു റിസർവേഷനും ഇല്ലാതെ, അതെ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്? ഒന്ന്, പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ ആയിരുന്നില്ല, അത് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമത്രയായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞതായിട്ടുള്ള വചനം ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച കുറെ തത്വസംഹിതകളായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം എന്ന് പറയുന്നത് സോക്രട്ടീസിന്റെ സമകാലിക തത്വശാസ്ത്രങ്ങളായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് റോമിൽ നിന്ന് പഠിച്ച പുരാതന നാഗരികതയുടെ കുറെ കാര്യങ്ങളല്ല നിങ്ങളോട് പറഞ്ഞത്. അതെല്ലാം അതിൽ കൂട്ടിച്ചേർത്തിരുന്നു എങ്കിലും അതെല്ലാം പുറത്തേക്ക് വന്നപ്പോൾ ആത്മാവിന്റെ ഒരു പ്രദർശനം അവിടെ ഉണ്ടായിരുന്നു. പ്രസംഗത്തിനകത്തിൽ ആത്മാവിന്റെ പ്രദർശനമുണ്ടായിരിക്കണം, ആരാധനയിൽ ആത്മാവിന്റെ പ്രദർശനമുണ്ടായിരിക്കണം. ഓരോ വിശ്വാസിയിലും ആരാധനയുടെ ഓരോ വിശ്വാസിയിലും ആത്മാവിന്റെ ഒരു പ്രദർശനമുണ്ടായിരിക്കണം. സ്തോത്രം. പത്രോസ് ഒരു സ്ഥലത്തേക്ക് എന്നിപ്പോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നസറേനായ യേശുവിന്റെ നാമത്തിൽ നീ എന്ത് ചെയ്യണം, നീ എഴുന്നേറ്റു നടക്കുക എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവൻ ചാടിയും തുള്ളിയും അവൻ എഴുന്നേറ്റു എങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനമാണ് ആ മുടൻ തന്നെ എഴുന്നേൽക്കുമാറാക്കിയത്. പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം ഒരു വ്യക്തിയിലൂടെ വരുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം ഒരു സഭയിൽ ഉണ്ടാകുമ്പോൾ ആരാധനയിൽ ദൈവത്തിന്റെ ശക്തിയുടെ വെളിപ്പാടുണ്ടാകുമ്പോൾ ആരാധനയിൽ ക്രമീകൃതവും അടുക്കും ചിട്ടയോടും ഉള്ളതിനേക്കാൾ കൂടുതലായി ദൈവശക്തിയുടെ പ്രദർശനം ആരാധനയിൽ ഉണ്ടാകുമ്പോൾ അവിടെ ആള് മാറിയതുപോലെ സഹോദരന്മാർ അതെ പ്രവചിക്കുന്നവരായി തീരും, സഹോദരിമാർ ദൂതുകൾ പറയുന്നവരായി തീരും. ദൈവശക്തിയുടെയും ആരാധനയുടെയും പ്രദർശനം, ദൈവാത്മാവിന്റെ പ്രദർശനം നമ്മുടെ സഭ ആരാധനകളിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ പറയുകയാണ് ആരാധന. അവിടെ നമുക്ക് വ്യക്തമായി വായിക്കുവാൻ കഴിയുന്നത് ദൈവാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവിന്റെ പ്രദർശനം നിങ്ങളിലൂടെ നടക്കുവാൻ, ദൈവാത്മാവിന്റെ പ്രദർശനം എന്നിലൂടെ നടക്കുവാൻ, ദൈവാത്മാവിന്റെ പ്രദർശനം ഓരോ ദൈവദാസന്മാരിലൂടെ നടക്കുവാൻ, ദൈവാത്മാവിന്റെ പ്രവർത്തനം ഓരോ സഭയിലൂടെയും നടക്കുവാൻ. ഓരോ വിശ്വാസിയും ദൈവത്തിന് സ്തോത്രം ആത്മാവിന്റെ പ്രദർശനശാലകളായി തീരണമെന്നുള്ളതാണ് പറയുന്നത്. ആമേൻ. ദൈവാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കും. പക്ഷെ എന്താ കുഴപ്പമെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിലൂടെ ഉണ്ടാകുവാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ അന്യഭാഷ പറയുന്നുണ്ട്, നമ്മൾ കൈയടിക്കുന്നുണ്ട്, നമ്മൾ സ്തോത്രകാഴ്ച ഇടുന്നുണ്ട്, നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, ബൈബിൾ ക്ലാസ്സിന് വരുന്നുണ്ട്. പക്ഷേ ദൈവാത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കുവാൻ ഞാൻ അനുവദിച്ചു കൊടുക്കുന്നില്ല. ദൈവാത്മാവ് നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള കൃപാവരങ്ങൾ നമ്മൾ എക്സർസൈസ് ചെയ്യുന്നില്ല. ഏത് കൃപാവരങ്ങളെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. രോഗശാന്തിയാണോ, പ്രവചനമാണോ, കൊടുക്കുവാനുള്ള വരമാണോ, ദയ കാണിക്കുവാനുള്ള വരമാണോ, നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലൂടെ ശക്തമായി പ്രവർത്തിക്കുവാൻ നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ? നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് ശക്തിയായി നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല. എന്റെ ജീവിതത്തിൽ എന്റെ പഠനം കൊണ്ടും വായന കൊണ്ടും പരന്ന അതായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടും ദൈവാത്മാവിനെ റിസ്ട്രിക്ട് ചെയ്ത് നിർത്തിയ ഒരു സന്ദർഭം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സഭാ ശുശ്രൂഷകളിലേക്ക് ഞാൻ പ്രവേശിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലായി. ഞാൻ ഒരു സഭയുടെ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവാത്മാവിനെ പ്രവർത്തിക്കുവാൻ എന്റെ ജീവിതമോ എന്റെ കാര്യങ്ങളോ തടസ്സമായിരുന്നുകൂടെ. അത് വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവാത്മാവിന്റെ പ്രദർശനം ശുശ്രൂഷകളിൽ ഉണ്ടാകുവാൻ ഞാൻ എന്നെ തന്നെ അങ്ങ് വിട്ടുകൊടുത്തു. ഇപ്പോഴും അങ്ങനെ കൊടുത്തിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ കണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? സഭയുടെ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. ഇത് പകൽക്കാലം വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം. ഓരോ വിശ്വാസിയും വചനം കേട്ട് മാർക്കിടുന്നവരായിരുന്നാൽ പോരാ. സ്തോത്രം. ഓരോ വിശ്വാസിയും ഓ ആ പാസ്റ്ററുടെ പ്രസംഗം നന്നായിരിക്കുന്നു, കൊള്ളാം, നല്ല മിടുക്കൻ, അങ്ങനെ പറഞ്ഞാൽ പോരാ. ഒരു ഗുണവുമില്ല അതുകൊണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലൂടെ പ്രദർശിപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലം നമ്മൾ ഏറ്റുകൊടുത്തു കഴിഞ്ഞാൽ ഒരു റിസർവേഷനുമില്ലാതെ ദൈവാത്മാവേ നീ എന്നിലൂടെ ഒഴുകി എത്തുവാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവാത്മാവ് നമ്മളിലൂടെ ശക്തമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തുടങ്ങും. ഈ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ടു. ഈ പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടല്ലേ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ തന്നെ 3000 പേര് രക്ഷിക്കപ്പെട്ടല്ലോ. സ്തോത്രം. രക്ഷിക്കപ്പെടും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിലൂടെ ഉണ്ടാകുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആളുകൾ രക്ഷിക്കപ്പെടും. പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സാധാരണക്കാർ പോയി ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വലിയ വാചാലതയോടോ പ്രൊഫഷണൽ പ്രസംഗകർ കാണിക്കുന്നത് പോലെയുള്ള വേലകളോ ഒന്നും കാണിച്ചില്ലെങ്കിലും സാധാരണക്കാരായ നിങ്ങൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം വീടുകളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരും.
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വലിയ പ്രൊഫഷണലിസം ആവശ്യമില്ല. ദൈവത്തിന്റെ പ്രവർത്തനത്തിന് ദൈവത്തിന് സ്തോത്രം വലിയ വിദ്യാഭ്യാസം ആവശ്യമില്ല. ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വലിയ വാക്ചാതുര്യം ആവശ്യമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചു കൊള്ളുക, ദൈവത്തിന് സ്തോത്രം. പക്ഷേ അതിനേക്കാളെല്ലാം അപ്പുറത്തായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രദർശനം എന്നിലൂടെ ഉണ്ടാകുവാൻ, ദൈവമേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവർത്തനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മളിലൂടെ പ്രവർത്തിക്കും. സ്തോത്രം, ആമേൻ. അങ്ങനെ പോകുന്ന ഒരാളിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ജോലി ആരുടേതാ? എന്റെ ദൈവത്തിന്റേതാ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് നിങ്ങൾ നിങ്ങളെ തന്നെ എറിഞ്ഞുകൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ഒരു നിലയിലും നിങ്ങൾ റിസ്ട്രിക്ട് ചെയ്യാതെ നിർത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അനുകൂലമായിരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ ചില പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാം. ആമേൻ. പൗലോസിനോട് പറഞ്ഞു, ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന്. അടുത്ത സ്ഥലത്ത് പോയി. അവിടെയും പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. അടുത്ത സ്ഥലത്ത് പോയി. അവിടെ ചെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേ ഒരു ഒരു സഹോദരി അവിടെ ലക്ഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം. അവൾ യാതൊരു കുഴപ്പവും പറഞ്ഞില്ല, നല്ല കാര്യം തന്നെയാ പറഞ്ഞത്. അവൾ പറഞ്ഞത്, നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ രക്ഷാമാർഗം ഒക്കെ അറിയിക്കുന്നവരാണ്, നിങ്ങൾ വലിയ മനുഷ്യരാണെന്നൊക്കെയാ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ മോശക്കാരാണ്, ഇനി ഇവിടെ കയറി പോരുതെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ പൗലോസ് അവളെ എന്ത് ചെയ്തെന്നാ വേദവസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നത്? അവളെ സാഹസിച്ചു. ഈ നല്ല കാര്യം പറഞ്ഞപ്പോ എന്തിനാ പൗലോസ് സാഹസിച്ചത്? നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ദാസന്മാരും എല്ലാം ആണെങ്കിൽ കോളറിനൊക്കെ പിടിച്ചു പറഞ്ഞിട്ടുണ്ട്, ശരിയാ സഹോദരി, എന്നെ കുറിച്ച് അങ്ങനൊക്കെ പറയുന്നുണ്ട്, സഹോദരിയുടെ വീട് എവിടാ എന്നൊക്കെ ചോദിച്ചെന്നെ. ന്യായമായി ചോദിക്കാം, കാരണം പുള്ളി ഇങ്ങനെ വലിയ വലിയ ഹൈറ്റിലും വെയിറ്റിലും ഒക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ പൗലോസിന് അതൊന്നും ഇത് പൗലോസ് നോക്കി മുഷിഞ്ഞു നോക്കി എന്നാ പറയുന്നത്. എന്താണെന്നറിയാമോ, ചിലപ്പോ ചില നല്ല വാക്ക് ചിലർ പറഞ്ഞാലും അത് പൈശാചികമായിരിക്കും. അതുകൊണ്ട് നല്ല വാക്ക് പറയുന്നത് ആരും നിർത്തിക്കളയരുത്. ദൈവത്തെ ഓർത്ത് നല്ല കാര്യം നിങ്ങൾ പറയണം. ഒരു ഭക്ഷണം കഴിച്ചാൽ നല്ലതാണെന്ന് പറയണം. ഒരു പ്രസംഗം നല്ലതായെങ്കിൽ നല്ലതാണെന്ന് പറയണം. ഒരു നല്ല വസ്ത്രമാണെങ്കിൽ ഇന്നൊക്കെ ഇന്നത്തെ ഉടുപ്പും പാൻറും കൊള്ളാമല്ലോ എന്ന് പറയണം. ഇതൊക്കെ നല്ല കാര്യമാണ് പറയുന്നത്. പക്ഷേ പൗലോസ് ഇവളെ നോക്കി. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? ഞാൻ വിചാരിച്ചു ഈ നല്ല കാര്യം പറയുമ്പോഴും പൗലോസ് എന്തിനാ ഇവളെ വല്ലാതെ നോക്കിയെന്ന്. ഒരു കാര്യം എന്താണെന്നറിയാമോ, പിശാചിന്റെ ഒരു വലിയ തന്ത്രമായിരുന്നു നല്ല വാക്ക് പറഞ്ഞ് യവനെ അവിടെ നിന്ന് വിടണം. അപ്പൊ ആ അടുത്ത ടെറിട്ടറിയിലൊക്കെ ആര് കയറത്തില്ല? പൗലോസ് കയറത്തില്ല. സമയമുണ്ടായിരുന്നു ഞാൻ വിശദീകരിക്കാമായിരുന്നു. ഈ നല്ല വാക്ക് കഴിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞാൽ യവക്ക് സുഖമായിട്ട് അവിടെ ദൂതം പറഞ്ഞിരിക്കാം. അടുത്തടുത്ത ആളുകൾ എന്ത് ചെയ്തില്ല, രക്ഷപ്പെടുത്തുമില്ല. ഫിലിപ്പയിൽ ഒരു സഭ ഉണ്ടാകത്തുമില്ല. ഇതായിരുന്നു ഇവിടെ ലക്ഷ്യം. പൗലോസ് മുഷിഞ്ഞു ഒരൊറ്റ നോട്ടം നോക്കി അവളിലുള്ള പൂറത്തെ എന്ത് ചെയ്തെന്നാ സാക്ഷിച്ചു വിട്ടു. അതുവരെ പൗലോസിന് വലിയ പ്രശ്നമില്ലായിരുന്നു മിഷണറി ജേണയിൽ. നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കണം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം വരെ പൗലോസിന്റെ മിഷണറി ജേണയിൽ പൗലോസ് ഒരുമാതിരി കംഫർട്ടബിളാണ്. പക്ഷെ ഈ ചെകുത്താൻ ഇളകിയതോടുകൂടി പ്രശ്നം ആരംഭിച്ചു. ഒരു ചെകുത്താൻ ഇളകാങ്കിലാണ്ടല്ലോ പ്രശ്നം തുടങ്ങും. അപ്പോ ഈ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ ഇവനെ എന്ത് ചെയ്യുന്നറിയോ, ഇവനെ കൊല്ലാൻ നോക്കുന്നു, അടിക്കാൻ നോക്കുന്നു. ഇവനെ പിടിച്ച് ജയിലിൽ എന്ത് ചെയ്തു, ജയിലിൽ കൊണ്ടുവന്ന് അടച്ചു. ജയിലിൽ കൊണ്ടുവന്ന് അടച്ചപ്പോൾ ഇനിയും ഒരല്പസമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ കയറി വന്ന ഈ രണ്ട് ദൈവദാസന്മാരും കൂടെ ഇവര് രണ്ട് പൗലോസിനെ ശരിക്കൊരു നോട്ടം നോക്കി. ഈ റോമൻ കാരാഗ്രഹത്തിലെ ആ ജയിലർ, സ്റ്റഡി വടിയായിട്ട് നിൽക്കുന്ന പട്ടാളക്കാരൻ നോക്കിയതിന്റെ അർത്ഥം എന്ത്? പാവം ഇവന്മാർക്ക് ഈ പൗലോസിന് ഇതിന്റെ വല്ലവും ഗതിയുണ്ടായിരുന്നു. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി വഴി പഠിച്ചു പോയത്. പൗലോസും തിരിഞ്ഞൊരു നോട്ടം നോക്കി. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? ഇന്ന് രാത്രി നിന്നെ കൂടെ പിടിച്ച് മുക്കിയിട്ടേ ഇവിടുന്ന് ഇറങ്ങത്തുള്ളൂ. മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അത് പറയാനാ ഞാൻ വന്നത്. പൗലോസ് നോക്കിയതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിൽ ദൈവം നൽകിയ അധികാരം ഉപയോഗിച്ച് അവനൊരു നോട്ടം നോക്കുക. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ നിന്നെയും സ്നാനപ്പെടുത്തും. നീ രണ്ട് ഉപദേശിമാരോട് അതിനകത്ത് കയറി. ഇവർ അതിനകത്ത് കയറി അവിടെങ്കിലും കിടക്കണ്ടായോ? സമയം നോക്കിയ രാത്രി. നമ്മൾ ആരെങ്കിലും അനങ്ങും? സ്ഥലം നോക്കിയാൽ ജയില്. ഇപ്പൊ രണ്ടുപേരോട് അവിടെ കിടന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? പതുക്കെ പാട്ട്. അപ്പൊ രണ്ട് ഉപദേശിമാരെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു ഉപദേശം പറഞ്ഞാടാ ആവശ്യത്തിന് കിട്ടി, ഇനിയെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുക. അങ്ങനെ പറഞ്ഞില്ല. ഒരു ഉപദേശം പതുക്കെ പാടാൻ തുടങ്ങി, അടുത്ത ഉപദേശം എന്ത് ചെയ്യാൻ തുടങ്ങി, പാടാൻ തുടങ്ങി. രണ്ടുപേരും കൂടെ പാടി. പാടിക്കഴിഞ്ഞപ്പോൾ കാരാഗ്രഹ പ്രമാണി എന്ത് ചെയ്തു? അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. രാത്രി പാട്ട് പാടിയത് കൊണ്ടല്ല ശ്രദ്ധിച്ചത്. കാരാഗ്രഹ പ്രമാണി ഇന്ന് വരെ ഇതുപോലൊരു കാഴ്ച കണ്ടിട്ടില്ല. ജയിലിനകത്ത് കയറുന്നവൻ ചീത്ത പറഞ്ഞും വഴക്കുണ്ടാക്കിയും ശപിച്ചും ആവശ്യമില്ലാത്തത് പറഞ്ഞും കൊണ്ടാ ജയിലിനകത്ത് കയറി പോന്നെങ്കിൽ ഇവിടെ രണ്ടുപേർ ആവശ്യം പോലെ അടിയും കൊണ്ട് ഭക്ഷണവും കഴിക്കാതെ ആകെപ്പാടെ വന്നിട്ട് കഷ്ടതയോടെ പൈതാഹത്തോടെ വന്ന് അവൻ എന്ത് ചെയ്യാണ്,
അതുകൊണ്ടാ ശ്രദ്ധിച്ചത്.
പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കും. നമ്മുടെ പ്രവർത്തനം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അവർ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. പക്ഷേ പൗലോസേ, നീ ഈ ജയിലിനകത്ത് വന്നുവെങ്കിൽ, ആത്മാവിനെ അനുസരിച്ചാണ് നീ പോയതെങ്കിൽ, എന്റെ ആത്മാവാണ് നിന്നെ ഈ ജയിലിനകത്ത് കയറ്റിയതെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഈ ജയിലിന്റെ ഉള്ളറയിൽ നിന്ന് നിന്നെ ഇറക്കിക്കൊണ്ടുവരേണ്ട ജോലിയും എന്റേത് തന്നെയാണ്. സ്വർഗം തീരുമാനിച്ചപ്പോൾ രണ്ട് കൈകളാൽ ബന്ധിക്കപ്പെട്ടവനായി, ആമത്താൽ പൂട്ടപ്പെട്ടവനായി ഇരിക്കുന്ന പൗലോസിനെ സ്വർഗം തീരുമാനിച്ചു പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം തീരുമാനിച്ചു. ആത്മാവിനെ അനുസരിച്ചു നീ പോയാൽ, ആത്മാവിന് വിധേയപ്പെട്ടു നീ പോയാൽ, ആത്മാവിൽ നീ ജീവിച്ചാൽ, ആത്മാവിന്റെ ശക്തിയോടെ ദൈവഹിതം അനുസരിച്ച് നീ മുന്നോട്ട് പോയാൽ, നിന്റെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ, അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരേണ്ട ജോലി നിന്റേതല്ല, സഭയുടേതോ ഗവൺമെന്റിന്റേതോ അല്ല, എന്റെ ദൈവത്തിന്റേതായിരിക്കും. സ്വർഗം തീരുമാനിച്ചു എന്റെ ആത്മാവിനെ അനുസരിച്ച് പോയ ഈ ദൈവദാസനെ പുറത്തു കൊണ്ടുവരേണ്ടത് എന്റെ ജോലിയാണ്. ദൂതന്മാര് വിട്ടു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്ത് ചെയ്തെന്നാ? ഇളകിപ്പോ എന്നാ പറയുന്നത്. ദൈവത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ദൈവം അതിന്റെ അടിസ്ഥാനങ്ങളെയായിരിക്കും കുലുക്കുന്നത്. ഇന്ന് പകൽക്കാലത്ത് ആരാധന മുൻപിൽ ഞാൻ വ്യക്തമായി ഈ ക്ലാസ്സിൽ ഒരു കാര്യം പറയാം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ, കാരാഗ്രഹത്തിൽ നീ അടയ്ക്കപ്പെടുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പുറത്തുള്ള ഏതെങ്കിലും വാതിലുകളെയല്ല, അകത്തളത്തിന്റെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കിക്കൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവിനും ദൈവത്തിന്റെ ശക്തിക്കും കഴിവുണ്ടെന്ന് ഇന്ന് പകൽക്കാലത്തെ ഈ ആരാധനയിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു നിന്നോട്. ആത്മാവിന്റെ പ്രദർശനം അവരിലൂടെ ഉണ്ടാകുകയാണ്. പരിശുദ്ധാത്മാവ് നെ അനുസരിച്ച് നീ നടന്നുപോയാൽ, പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് നീ പോയാൽ, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് നീ പോയാൽ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനകത്ത് നീ പോയാൽ, നിന്നെ സംരക്ഷിക്കേണ്ട ചുമതല പരിശുദ്ധാത്മാവിന്റേത് തന്നെയാണ്. ഇന്ന് പകൽക്കാലത്ത് ഈ ആരാധന, ഈ ബൈബിൾ ക്ലാസ്സിൽ വ്യക്തമായി ഞാൻ പറയുന്നു, ആത്മാവിനെ ആരാധിച്ചു മുന്നേറുന്ന സഹോദര, ആത്മാവിനെ ആരാധിച്ചു മുന്നേറുന്ന സഹോദരി, ദൈവം നിന്നെ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കിടക്ക് നിരാശപ്പെട്ട് കിടക്കുവാൻ അവൻ നിന്നെ അവൻ നിന്നെ അനുവദിക്കുകയില്ല. കാരാഗ്രഹത്തിൽ നിന്ന് അവൻ അടിസ്ഥാനങ്ങളെ കുലുക്കി, അടിസ്ഥാനങ്ങളെ ഇളക്കി അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. അന്ധകാരത്തിന്റെ ശക്തിക്കോ, ലോകത്തിന്റെ കാരാഗ്രഹങ്ങൾക്കോ, നിന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾക്കോ നിന്നെ തടഞ്ഞു നിർത്തുവാനോ, നിന്നെ ബന്ധിപ്പിക്കപ്പെടുവാനോ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ അവന്റെ ജോലിയാണ് നിന്നെ പുറത്തു കൊണ്ടുവരുന്നത്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നിന്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിന്റെ പ്രവർത്തനം എന്നിലൂടെ നടക്കുവാൻ ഞാൻ ഏൽപ്പിക്കുന്നു. നീ എന്നിലൂടെ ശക്തിയോടെ പ്രവർത്തിക്കുവാൻ, നീ എന്നോട് ശക്തിയോടെ പ്രവർത്തിക്കുവാൻ ഇനി പകൽക്കാലം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഞാൻ റിസ്ട്രിക്ട് ചെയ്യത്തില്ല. ആരാധനയിൽ എന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രദർശനം ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രദർശനം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ബുദ്ധിയോ, എന്റെ കഴിവുകളോ, എന്റെ കണക്ക് കൂട്ടലുകളോ അല്ല, അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് വിധേയപ്പെടുത്താം. ദൈവം നമ്മളെ അതിന് സഹായിക്കും.